ദാനീയേൽ അദ്ധ്യായം 11. ഞാനോ മേദ്യനായ ദാര്യാവേശിന്റെ ഒന്നാം ആണ്ടിൽ അവനെ ഉറപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റുനിന്നു. ഇപ്പോൾ ഞാൻ നിന്നോട് സത്യം അറിയിക്കാം, പാർസിദേശത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. നാലാമത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. അവൻ ധനംകൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവനരാജ്യത്തിന് നേരെ ഇളക്കിവിടും. പിന്നെ ശക്തനായ ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ വലിയ അധികാരത്തോടെ വാണ് തന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ ഭരിക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും വിഭജിച്ചു പോകും. അത് അവന്റെ സന്തതിക്ക് ലഭിക്കുകയില്ല. അവൻ ഭരിച്ചിരുന്ന പ്രകാരവുമല്ല അവന്റെ രാജ്യത്വം നിർമൂലമായി അന്യാധീനമാകും. എന്നാൽ തെക്കേദേശത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിക്കും. അവന്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ അവനേക്കാൾ പ്രബലനായി വാഴും. അവന്റെ ആധിപത്യം മഹാധിപത്യമായിത്തീരും. കുറെക്കാലം കഴിഞ്ഞ് അവർ തമ്മിൽ യോജിക്കും. തെക്കേദേശത്തെ രാജാവിന്റെ മകൾ വടക്കേദേശത്തെ രാജാവിന്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ വരും. എങ്കിലും ആ ഉടമ്പടി നിലനിൽക്കുകയില്ല, അവനും അവന്റെ ശക്തിയും നിലനിൽക്കുകയില്ല. അവളും അവളെ കൊണ്ടുചെന്നവരും അവളുടെ ജനകനും അവളെ തുണച്ചവനും ഉപേക്ഷിക്കപ്പെടും. എന്നാൽ അവന് പകരം
അവളുടെ വേരിൽ നിന്ന് മുളച്ച തൈയായ
ഒരുവൻ എഴുന്നേൽക്കും. അവൻ ബലം പ്രാപിച്ച് വടക്കേദേശത്തെ രാജാവിന്റെ കോട്ടയിൽ കടന്ന് അവരെ എതിരിട്ട് ജയിക്കും. അവരുടെ ദേവന്മാരെയും ബിംബങ്ങളെയും വെള്ളി പൊന്ന് ഇവ കൊണ്ടുള്ള മനോഹര വസ്തുക്കളെയും അവനെടുത്ത് ഈജിപ്റ്റിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവൻ കുറെ സംവത്സരങ്ങൾ വടക്കേദേശത്തെ രാജാവിനോട് പൊരുതാതെയിരിക്കും. അവൻ തെക്കേദേശത്തെ രാജാവിന്റെ രാജ്യത്തേക്ക് ചെന്നിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. അവന്റെ പുത്രന്മാർ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ബഹുപുരുഷാരമടങ്ങിയ മഹാസൈന്യങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. ആ സൈന്യങ്ങൾ വന്ന് കവിഞ്ഞ് കടന്നുപോകും. പിന്നെ അവൻ മടങ്ങിച്ചെന്ന് അവന്റെ കോട്ട വരെ യുദ്ധം ചെയ്യും. അപ്പോൾ തെക്കേദേശത്തെ രാജാവ് ദേഷ്യം പൂണ്ട് പുറപ്പെട്ട് വടക്കേദേശത്തെ രാജാവിനോട് യുദ്ധം ചെയ്യും. അവൻ വലിയ ഒരു സമൂഹത്തെ അണിനിരത്തും. എന്നാൽ ആ സമൂഹം മറ്റവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ആ ജനസമൂഹം വീണുപോകും. അവന്റെ ഹൃദയം ഗർവിച്ച് അവൻ 10,000,000 ജനത്തെ വീഴിക്കും. എങ്കിലും അവൻ പ്രബലനായിത്തീരുകയില്ല. വടക്കേദേശത്തെ രാജാവ് മടങ്ങിവന്ന് മുമ്പത്തേക്കാൾ വലിയ ജനസമൂഹത്തെ അണിനിരത്തും. ചില സംവത്സരങ്ങൾ കഴിഞ്ഞ് അവൻ വലിയൊരു സൈന്യത്തോടും വളരെ സമ്പത്തോടും കൂടി വരും. ആ കാലത്ത് പലരും തെക്കേദേശത്തെ രാജാവിന്റെ നേരെ എഴുന്നേൽക്കും. നിന്റെ ജനത്തിലെ അക്രമികൾ ദർശന നിവർത്തിക്കായി മത്സരിക്കും. എങ്കിലും അവർ ഇടറിവീഴും. എന്നാൽ വടക്കേദേശത്തെ രാജാവ് വന്ന് അതിർത്തി ഉറപ്പിച്ചിട്ടുള്ള പട്ടണങ്ങൾ പിടിച്ചടക്കും. തെക്കേ പടക്കൂട്ടങ്ങളും അവന്റെ വീരന്മാരായ പടയാളികളും ഉറച്ചു നിൽക്കുകയില്ല. ഉറച്ചു നിൽക്കുവാൻ അവർക്ക് ശക്തിയുണ്ടാവുകയുമില്ല. അവന്റെ നേരെ വരുന്നവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. ആരും അവന്റെ മുൻപാകെ നിൽക്കുകയില്ല. നാശം വിതയ്ക്കുവാനുള്ള ശക്തിയുമായി അവൻ മനോഹര ദേശത്ത് നിൽക്കും. അവൻ തന്റെ രാജ്യത്തിന്റെ സർവ്വശക്തിയോടും കൂടി വരുവാൻ താൽപ്പര്യപ്പെടും. എന്നാൽ അവൻ അവനോട് ഒരു ഉടമ്പടി ചെയ്ത് അവന്റെ നാശത്തിനായി തന്റെ മകളെ ഭാര്യയായി കൊടുക്കും. എങ്കിലും അവൾ അവനോടൊപ്പം നിൽക്കുകയില്ല, അവന് സ്വന്തമായി ഇരിക്കുകയുമില്ല. പിന്നെ അവൻ തീരദേശങ്ങളിലേക്ക് മുഖം തിരിച്ച് പലതും പിടിച്ചടക്കും. എന്നാൽ അവൻ കാണിച്ച നിന്ന ഒരധിപതി നിർത്തലാക്കും. അത്രയുമല്ല, അവന്റെ നിന്ന അവന്റെ മേൽ തന്നെ വരുത്തും. പിന്നെ അവൻ സ്വദേശത്തെ കോട്ടകളുടെ നേരെ മുഖം തിരിക്കും. എങ്കിലും അവൻ ഇടറിവീണ് ഇല്ലാതെയാകും. അവന് പകരം എഴുന്നേൽക്കുന്നവൻ തന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനായി നികുതി പിരിക്കുവാൻ ഒരു അപഹാരിയെ അയക്കും. എങ്കിലും കുറെ ദിവസത്തിനുള്ളിൽ അവൻ സംഹരിക്കപ്പെടും. കോപത്താലല്ല യുദ്ധത്താലുമല്ല അവന് പകരം നിന്ദനായ ഒരുവൻ എഴുന്നേൽക്കും. അവന് അവർ രാജ്യത്വത്തിന്റെ പദവി കൊടുക്കുവാൻ വിചാരിച്ചിരുന്നില്ല. എങ്കിലും അവൻ സമാധാനകാലത്ത് വന്ന് ഉപായത്താൽ രാജ്യത്വം കൈവശമാക്കും. പ്രളയം പോലെ വരുന്ന സൈന്യങ്ങളും ഉടമ്പടി ചെയ്ത പ്രഭുവും അവന്റെ മുമ്പിൽ പ്രവാഹം പോലെ വന്ന് തകർന്നുപോകും. ആരെങ്കിലും അവനോട് സഖ്യത ചെയ്താൽ അവൻ വഞ്ചന പ്രവർത്തിക്കും. അവൻ ചെറിയ ഒരു പടക്കൂട്ടവുമായി വന്ന് ജയം പ്രാപിക്കും. അവൻ സമാധാനകാലത്ത് തന്നെ സംസ്ഥാനത്തെ സമ്പന്നമായ സ്ഥലങ്ങളിൽ വന്ന് തന്റെ പിതാക്കന്മാരോ പിതാമഹന്മാരോ ഒരു നാളും ചെയ്യാത്തത് ചെയ്യും. അവൻ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്ക് വാരി വിതറിക്കൊടുക്കും. അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും. എന്നാൽ ഇത് അല്പകാലത്തേക്ക് മാത്രമായിരിക്കും. അവൻ ഒരു മഹാസൈന്യത്തോടുകൂടി തെക്കേദേശത്തെ രാജാവിന്റെ നേരെ തന്റെ ശക്തിയും ധൈര്യവും പ്രയോഗിക്കും. തെക്കേദേശത്തെ രാജാവും ഏറ്റവും വലിയതും ശക്തിയേറിയതുമായ സൈന്യത്തോടുകൂടി യുദ്ധത്തിന് പുറപ്പെടും. എങ്കിലും അവർ അവന്റെ നേരെ ഉപായം പ്രയോഗിക്കൊണ്ട് അവന് ഉറച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അവന്റെ സാധുഭോജനം ആസ്വദിക്കുന്നവർ തന്നെ അവനെ നശിപ്പിക്കും. അവന്റെ സൈന്യം ഒഴുകിപ്പോകും. അനേകം പേർ നിഹതന്മാരായി വീഴും. ഈ രാജാക്കന്മാർ ഇരുവരും ദുഷ്ടത പ്രവർത്തിക്കുവാൻ ഭാവിച്ചുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭോഷ്ക് സംസാരിക്കും. എങ്കിലും അവരുടെ ആഗ്രഹം സാധിക്കുകയില്ല. നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവസാനം വരികയുള്ളൂ.
പിന്നെ അവൻ വളരെ സമ്പത്തോടുകൂടി സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും.
അവൻ വിശുദ്ധ നിയമത്തിന് വിരോധമായി ചിന്തിക്കുകയും അതനുസരിച്ച് നാശം വിതച്ച് സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. നിയമിക്കപ്പെട്ട കാലത്ത് അവൻ വീണ്ടും തെക്കോട്ടു വരും. എങ്കിലും ഈ പ്രാവശ്യം മുമ്പലത്തെപ്പോലെ കാര്യങ്ങൾ സാധ്യമാകുകയില്ല. കിത്തീം കപ്പലുകൾ അവന് നേരെ വരും. അതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിച്ചെന്ന് വിശുദ്ധനിയമത്തിന് വിരോധമായി ക്രുദ്ധിച്ച് പ്രവർത്തിക്കും. അവൻ മടങ്ങിച്ചെന്ന് വിശുദ്ധനിയമം ഉപേക്ഷിക്കുന്നവരെ ആദരിക്കും. അവനയച്ച സൈന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധമന്ദിരവും കോട്ടയും അശുദ്ധമാക്കി നിരന്തരഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം പ്രതിഷ്ഠിക്കും. നിയമലംഘികളായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചുനിന്ന് വീര്യം പ്രവർത്തിക്കും. ജനത്തിലെ ബുദ്ധിമാന്മാരായവർ മറ്റു പലർക്കും ബോധം വരുത്തും. എങ്കിലും കുറെ കാലത്തേക്ക് അവർ വാളുകൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ചകൊണ്ടും ഇടറി വീണുകൊണ്ടിരിക്കും. ഇടറി വീഴുമ്പോൾ അവർക്കല്പം സഹായവും രക്ഷയും ലഭിക്കും. പലരും കപടഭാവത്തോടെ അവരോട് ചേർന്ന് നിൽക്കും. എന്നാൽ അവസാനം വരെ അവരിൽ ശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും നടക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അവസാനം വരും. രാജാവോ സ്വന്തം ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ തന്നെത്താൻ ഉയർത്തി ഏതു ദേവനും മേലായി സ്വയം മഹത്തീകരിക്കുകയും ദൈവാദി ദൈവത്തിനു നേരെ ദൂഷണവചനങ്ങൾ സംസാരിക്കുകയും ദൈവക്രോധം ചൊരിയുവോളം അവന് ഇതെല്ലാം സാധിക്കുകയും ചെയ്യും. നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ. അവൻ എല്ലാറ്റിനും മീതെ തന്നെത്താൻ മഹത്തീകരിക്കുകയാൽ തന്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും മറ്റു യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല. അതിനു പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. അവന്റെ പിതാക്കന്മാർ അറിയാത്ത ആ ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും രക്തങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും. അവൻ അന്യദേവനെ ആരാധിക്കുന്ന ഒരു ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളിന്മേൽ ആക്കിവെക്കും. അവനെ അംഗീകരിക്കുന്നവർക്ക് അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവൻ അവരെ അധിപതികളാക്കി ദേശം പ്രതിഫലമായി അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. അന്ത്യകാലത്ത് തെക്കേ ദേശത്തെ രാജാവ് അവനെ ആക്രമിക്കും. വടക്കേ ദേശത്തെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടി ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. അവൻ രാജ്യങ്ങളിലേക്ക് കടക്കുകയും പെരുവെള്ളം പോലെ കവിഞ്ഞു പോകുകയും ചെയ്യും. അവൻ മനോഹര ദേശത്തും കടക്കും. പതിനായിരക്കണക്കിന് ആളുകൾ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. അവൻ രാജ്യങ്ങളുടെ നേരെ കൈനീട്ടും. ഈജിപ്റ്റ് ദേശവും അവന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയില്ല. അവൻ പൊന്ന് വെള്ളി എന്നീ നിക്ഷേപങ്ങളും ഈജിപ്റ്റിലെ മനോഹര വസ്തുക്കളും കൈവശമാക്കും. ലൂബ്യരും കൂശ്യരും അവന്റെ പിന്നാലെ വരും. എന്നാൽ കിഴക്കുനിന്നും വടക്കുനിന്നും ഉള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും.
അതുമൂലം
അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലമാക്കേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വപൂർണമായ വിശുദ്ധ പർവ്വതത്തിനും മധ്യത്തിൽ രാജകീയ കൂടാരമടിക്കും. അവിടെ അവൻ അന്തരിക്കും. ആരും അവനെ രക്ഷിക്കുകയുമില്ല.